ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എല്ലാവർക്കും നമസ്കാരം. പോയ വർഷം അതിരൂക്ഷമായ വേനൽ, ജലത്തിന്റെ ദൗർലഭ്യം, വരൾച്ച എന്നിങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് കടന്നുപോകേണ്ടി വന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും മഴയുടെ വിവരം ലഭിക്കുന്നുണ്ട്. മഴയുടെ വാർത്തകൾക്കൊപ്പം തന്നെ പുത്തൻ ഉണർവുമുണ്ടാകുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതുപോലെ ഇത്തവണ നല്ല മഴ ലഭിക്കും, എല്ലായിടത്തും ലഭിക്കും. വർഷകാലം അതിൻ്റെ പൂർണ്ണ അളവിൽ കിട്ടുന്നത് നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ. ഇതുള്ളിൽ ഉത്സാഹം നിറയ്ക്കാൻ പോകുന്ന വാർത്തയാണ്. ഞാൻ എൻ്റെ എല്ലാ കർഷക സഹോദരന്മാർക്കും നല്ല മഴക്കാലത്തിനായി ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യത്ത് കൃഷിക്കാർ കഠിനാധ്വാനം ചെയ്യുന്നതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രത്തെ ഉന്നതിയിലേക്കെത്തിക്കാൻ പ്രയത്നിച്ചു വിജയിക്കുന്നുണ്ട്. എനിക്ക് മുൻപേ തന്നെ ഈ അഭിപ്രായമാണുള്ളത്. നമ്മുടെ പുത്തൻ തലമുറ വൈജ്ഞാനികരാകാനുള്ള സ്വപ്നം കാണണം, ശാസ്ത്രമേഖലയിൽ താൽപ്പര്യമുള്ളവരാകണം. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ യുവാക്കൾ മുന്നോട്ടു പോവുകയും വേണം. ഞാനിന്ന് മറ്റൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെ പൂനെയിൽ പോയിരുന്നു, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന്റെ വാർഷികം പ്രമാണിച്ച്. പൂനെയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സ്വയം ഉപഗ്രഹം നിർമ്മിച്ച് June 22 വിക്ഷേപണം ചെയ്തിരുന്നു. അവരെ നേരിൽ കാണാനായി ഞാൻ വിളിപ്പിച്ചിരുന്നു. ഈ യുവസുഹൃത്തുക്കളെ ഒന്ന് നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവരെ ഒന്ന് കാണട്ടെ, അവരുടെ ഉള്ളിലെ ഊർജം, ഉത്സാഹം, ഇവയെല്ലാം ഞാനും കൂടി അനുഭവിക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം പ്രവൃത്തികളിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഈ അക്കാദമിക് സാറ്റലൈറ്റ് ഒരു തരത്തിൽ യുവഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ സജീവ ഉദാഹരണമാണ്. ഇത് നമ്മുടെ വിദ്യാർത്ഥികളാണ് ഉണ്ടാക്കിയതും. ഈ ചെറിയ ഉപഗ്രഹത്തിന്റെ പിന്നിലെ സ്വപ്നം വളരെ വലുതാണ്. അത് വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. അതിന്റെ പിന്നിലെ അധ്വാനം വളരെ ആഴത്തിലുള്ളതാണ്. പൂനെയിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയതുപോലെ ചെന്നൈയിലെ സത്യഭാമ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും സത്യഭാമ സാറ്റ് എന്ന പേരിൽ ഒരു ഉപഗ്രഹമുണ്ടാക്കുകയും വിക്ഷേപണം ചെയ്യുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ടുവരുന്നതാണ്, ഓരോ കുട്ടിയുടെയും മനസ്സിൽ ആകാശത്തെ തൊടാനും നക്ഷത്രങ്ങളെ കയ്യെത്തിപ്പിടിക്കാനുമുള്ള ആഗ്രഹമുണ്ടാകുമെന്ന്. ഇതേ തോതിൽ നോക്കുമ്പോൾ ISRO വിക്ഷേപണം ചെയ്ത വിദ്യാർത്ഥികളാൽ നിർമ്മിക്കപ്പെട്ട ഈ 2 ഉപഗ്രഹങ്ങളും എന്റെ കാഴ്ചപ്പാടിൽ മഹനീയമാണ്, ഏറെ വിശേഷപ്പെട്ടതുമാണ്. ഈ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ അഭിനന്ദനത്തിന് അർഹരാണ്. ഞാൻ എന്റെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ISRO June 22 അന്തരീക്ഷത്തിലേക്ക് ഒരുമിച്ച് 20 ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ചെയ്ത് പഴയ റെക്കോർഡുകളെല്ലാം തകർത്ത് പുതിയതുണ്ടാക്കിയിരിക്കുകയാണ്. ഭാരതത്തിൽ നിന്നും വിക്ഷേപണം ചെയ്ത 20 ഉപഗ്രഹങ്ങളിൽ 17 മറ്റ് രാജ്യങ്ങളുടേതാണെന്നത് നമുക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ഉപഗ്രഹ വിക്ഷേപണം ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അതിൽ അന്തരീക്ഷത്തിലെത്തിച്ചേർന്ന 2 ഉപഗ്രഹങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ്. ഇതുകൂടാതെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ISRO ചുരുങ്ങിയ ചെലവുകൊണ്ടും സുനിശ്ചിതമായ വിജയം കൊണ്ടും ലോകത്തിൽ വലിയ ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു. അതിനാൽ ലോകത്തെ ധാരാളം രാഷ്ട്രങ്ങൾ വിക്ഷേപണത്തിനായി ഭാരതത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, പെൺകുട്ടിയെ രക്ഷിക്കൂ, പെൺകുട്ടിയെ പഠിപ്പിക്കൂ, ഈ മുദ്രാവാക്യം ഇന്നും ഭാരത ജനതയുടെ സ്വന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സംഭവങ്ങൾ അതിൽ പ്രാണനും പുതുജീവനും നിറയ്ക്കുന്നു. ഇത്തവണത്തെ 10ലെയും 12ലെയും പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് വിജയക്കൊടി പാറിച്ചത്. ഇതിൽ അഭിമാനം തോന്നുകയാണ്. എന്റെ ദേശവാസികളെ, നമുക്ക് അഭിമാനിക്കത്തക്കതായ മറ്റൊരു കാര്യം ഭാരതീയ വായുസേനയിൽ വനിതാ പോർ വിമാന പൈലറ്റുമാരുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിയതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം കൊള്ളുന്നു അല്ലേ? നമ്മുടെ 3 ഫ്ലൈയിംഗ് ഓഫീസേഴ്സ് അവനി ചതുർവേദി, ഭാവന കാന്ത്, മോഹന എന്നിവർ എത്രമാത്രം അഭിമാനത്തിന് വക നൽകി. ഇതിൽ നമുക്ക് ആഹ്ലാദിക്കാവുന്നതാണ്, ഈ 3 പെൺകുട്ടികളും സവിശേഷതയുള്ളവരാണ്. ഫ്ലയിംഗ് ഓഫീസർ അവനി മധ്യപ്രദേശിലെ റീവയിൽ നിന്നും, ഫ്ലയിംഗ് ഓഫീസർ ഭാവന ബീഹാറിലെ ബഹുസരായിയിൽ നിന്നും, ഫ്ലയിംഗ് ഓഫീസർ മോഹന ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വന്നവരാണ്. ഈ മൂന്നുപേരും ഭാരതത്തിലെ മെട്രോ സിറ്റികളിൽ നിന്നും വന്നിട്ടുള്ളവരല്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവർ തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ തലസ്ഥാന നഗരികളിൽ നിന്നുമുള്ളവരല്ല, ചെറിയ പട്ടണങ്ങളിൽ നിന്നുമുള്ളവരായിട്ടുകൂടി ഇവർ ആകാശത്തോളം ഉയരത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, അവയെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഞാൻ അവനി, മോഹന, ഭാവന ഈ മൂന്ന് പെൺമക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഹൃദയംഗമമായ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കുറച്ചു ദിവസം മുൻപ് June 21 ലോകം മുഴുവനും അന്താരാഷ്ട്ര യോഗദിനം ആചരിക്കുകയുണ്ടായല്ലോ. ലോകം മുഴുവനും യോഗയാൽ ഒന്നിക്കുമ്പോൾ ഒരു ഭാരതീയനെന്ന നിലയിൽ നാം അറിയുന്നു ഈ ലോകം ഇന്നലെയും ഇന്നും നാളെയുമായി ഒത്തുചേരുകയാണെന്ന്, ലോകവുമായി നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ബന്ധമുണ്ടാവുകയാണെന്ന്. ഭാരതത്തിലും 100,000+ സ്ഥലങ്ങളിൽ വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും പലതരത്തിൽ പല രൂപത്തിൽ വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര യോഗദിനം ആചരിക്കുകയുണ്ടായി. എനിക്ക് ചണ്ഡീഗഡിൽ 1,000+ യോഗാപ്രേമികൾക്കൊപ്പം യോഗ ചെയ്യാൻ അവസരം ലഭിക്കുകയുണ്ടായി. ആബാലവൃദ്ധം ജനങ്ങളുടെയും ഉത്സാഹം ഒന്ന് കാണേണ്ടതുതന്നെയായിരുന്നു. അന്താരാഷ്ട്ര യോഗദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഭാരത സർക്കാർ സൂര്യ നമസ്കാരത്തിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇത്തവണ യോഗദിനത്തോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ കൂടി ജനശ്രദ്ധയാകർഷിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കെട്ടിടത്തിന് മുകളിൽ വിഭിന്ന യോഗാസനങ്ങളുടെ മാതൃകകൾ പ്രദർശിപ്പിച്ചിരുന്നു. ആ വഴി പോയ ജനങ്ങൾ അവയുടെ ഫോട്ടോ എടുക്കുകയും ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പറയൂ, ഈ കാര്യങ്ങൾ ഏതൊരു ഭാരതീയനും അഭിമാനം നൽകുന്നവയല്ലേ? ഇനി മറ്റൊരു കാര്യം, ടെക്നോളജി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ ട്വിറ്റർ യോഗ മുദ്രകളുമായി ചെറിയൊരാഘോഷം തന്നെ നടത്തി. ഹാഷ്ടാഗ് യോഗ ഡേ ടൈപ്പ് ചെയ്താൽ യോഗാസന മുദ്രകളുടെ ചിത്രം നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നതാണ്. ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. യോഗ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക എന്നാണ്. യോഗയിൽ ലോകത്തെ ആകമാനം ഒന്നിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇത്രമാത്രം മതി, നമ്മൾ യോഗയുമായി ഒന്നിക്കുക. യോഗ ദിനത്തിന് ശേഷം മധ്യപ്രദേശിലെ സത്നയിൽ നിന്നും സ്വാതി ശ്രീവാസ്തവ് എന്നെ ഫോണിൽ വിളിക്കുകയും ഒരു സന്ദേശം നൽകുകയും ചെയ്തു. അത് നിങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ എനിക്കുള്ളതായി തോന്നുന്നുവെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ രാജ്യം ആരോഗ്യമുള്ളതാകട്ടെ, ഇവിടുത്തെ ഓരോ ദരിദ്രൻ പോലും രോഗമില്ലാത്തവനാകട്ടെ. അതിനുവേണ്ടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന ഓരോ സീരിയലിനും ഇടയ്ക്ക് യോഗയെക്കുറിച്ചുള്ള പരസ്യം കൊടുക്കണം. യോഗ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ കഴിയണം. സ്വാതിജി, താങ്കളുടെ നിർദ്ദേശം നല്ലതാണ്. എന്നാൽ താങ്കൾ ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലാകും, ഇന്ന് ദൂരദർശൻ മാത്രമല്ല ഭാരതത്തിനകത്തും പുറത്തുമുള്ള TV മാധ്യമങ്ങൾ പ്രതിദിനം യോഗ പ്രചരിപ്പിക്കുന്നതിനായി എന്തെങ്കിലുമൊക്കെ വിധത്തിൽ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നിനും വെവ്വേറെ സമയമാണ് എന്ന് മാത്രം. പക്ഷേ താങ്കൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, യോഗയുടെ കാര്യത്തിൽ അറിവ് നേടാൻ ഇവയെല്ലാം പര്യാപ്തമാണ്. ലോകത്തെ ചില രാഷ്ട്രങ്ങളിൽ ചാനലുകളിൽ യോഗയ്ക്കായി 24 മണിക്കൂർ സമയം നീക്കിവയ്ക്കപ്പെട്ടിരുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്കും ഇതറിവുള്ളതായിരിക്കും. June അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും ട്വിറ്ററിലും ഫേസ്ബുക്കിലും കൂടി ഓരോ യോഗാസനത്തിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. താങ്കൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവത്തിനും വേണ്ടി ചെയ്യാവുന്ന യോഗയെപ്പറ്റി 40-45 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കാണാം. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന സരളമായ യോഗാസനങ്ങളാണ് അതിൽ പറയുന്നത്. ഞാൻ നിങ്ങളിലുള്ള എല്ലാ യോഗ ജിജ്ഞാസുക്കളോടും പറയുന്നു, എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന്. ഞാൻ ഇത്തവണ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്തെന്നാൽ, യോഗ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമാണെങ്കിൽ യോഗയെക്കുറിച്ച് എത്ര സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടെങ്കിലും അവയ്ക്കൊക്കെ അവരുടേതായ രീതികളുണ്ടെങ്കിലും അവരുടേതായ മുൻഗണനാക്രമങ്ങളുണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റേതായ അനുഭവങ്ങളുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും അന്തിമ ലക്ഷ്യം ഒന്നാണെന്നിരിക്കെ, എത്ര വിധത്തിൽ യോഗവിദ്യ ചെയ്താലും എത്രതരം യോഗാ പരിശീലന സ്ഥാപനങ്ങളുണ്ടെങ്കിലും എത്രതരം യോഗാചാര്യന്മാരുണ്ടെങ്കിലും അവരോടെല്ലാം ഞാൻ പറയുന്നു, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രമേഹത്തിനെതിരായി യോഗയിലൂടെ വിജയകരമായ ഒരു മുന്നേറ്റം നടത്തിക്കൂടാ? യോഗയിലൂടെ പ്രമേഹത്തെ എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കിക്കൂടാ? കുറേ പേർ അതിൽ വിജയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വഴി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും പ്രമേഹത്തിന് ഫലപ്രദമായ ചികിത്സകളൊന്നും തന്നെ ഇല്ലല്ലോ. മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു. പ്രമേഹം മറ്റു രോഗങ്ങളുടെ യജമാനനായ രാജരോഗമാണ്. അത് പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു പ്രവേശന കവാടമായി മാറുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തരും പ്രമേഹത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകൾ ആ വഴിക്ക് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറച്ച് പ്രമേഹരോഗികൾ യോഗാഭ്യാസത്തിലൂടെ അതിനെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവച്ചുകൂടാ? ഒരു നിമിഷം അതിനായി ചെലവഴിക്കൂ. വർഷത്തിലൊരവസരം അതിനായി ഉണ്ടാക്കൂ. ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ #YogaFights ഡയബറ്റിക്സ് എന്ന വാചകം ഉപയോഗിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയോ നരേന്ദ്രമോദി ആപ്പിലേക്ക് അയയ്ക്കുകയോ ചെയ്യണമെന്ന് വീണ്ടും പറയുന്നു. നോക്കാം ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണെന്ന്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. #YogaFightsDiabetics നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോഴൊക്കെ എന്റെ മൻ കി ബാത്തിനെ ചില ആളുകൾ പരിഹസിക്കാറുണ്ട്, വളരെയധികം വിമർശിക്കാറുമുണ്ട്. നമ്മൾ ജനാധിപത്യ വിശ്വാസികളായതുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്. എന്നാൽ ഇന്ന് June 26 ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ച് എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് അഭിമാനിക്കുന്ന ജനാധിപത്യത്തിന്, നമുക്ക് വലുതായ കരുത്തു സമ്മാനിച്ച ജനാധിപത്യത്തിന്, ഓരോ പൗരനും ശക്തി പകരുന്ന ജനാധിപത്യത്തിന് 1975 June 26 വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാണ്. June 25 രാത്രിയും June 26 പുലർച്ചെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു കാളരാത്രിയായിരുന്നു. അന്നായിരുന്നു ഭാരതത്തിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നത്. പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടത്, രാജ്യം തന്നെ തടവറയാക്കപ്പെട്ടത്. ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് നേതാക്കളെ, അനേകം സംഘടനകളെ ഇരുമ്പഴികൾക്കുള്ളിൽ അടച്ചത്. ആ ഭയാനകമായ സംഭവത്തെ അധികരിച്ച് അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനെ അധികരിച്ച് ഒരുപാട് ചർച്ചകളും നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് June 26 ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യമാണ് നമ്മുടെ ശക്തി, ലോകശക്തിയാണ് നമ്മുടെ കരുത്ത്. ഓരോ പൗരനും നമ്മുടെ ശക്തിയാണ് എന്നത് നമ്മൾ മറക്കരുത്. ഈയൊരു പ്രതിബദ്ധതയെ നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്, കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ജനാധിപത്യത്തെ വിജയിപ്പിച്ച് കാണിച്ചു എന്നതാണ് ഭാരതത്തിന്റെ കരുത്ത്. പത്രങ്ങൾക്ക് പൂട്ടുവീഴുമ്പോൾ, റേഡിയോ ഒരു ഭാഷ മാത്രം സംസാരിക്കുമ്പോൾ, മറുവശത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ദേശവാസികൾ ജനാധിപത്യ ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നു. ഇക്കാര്യങ്ങൾ ഏതൊരു രാജ്യത്തിനും വലിയ കരുത്തിന്റെ തെളിവുകൾ തന്നെയാണ്. ഭാരതത്തിലെ സാധാരണക്കാരുടെ ജനാധിപത്യ ശക്തിയുടെ ഉത്തമ ഉദാഹരണങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യ കരുത്തിന്റെ ഈ വക ഓർമ്മപ്പെടുത്തലുകൾ രാജ്യത്ത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. അതിലൂടെ ജനശക്തിക്ക് കൂടുതൽ കരുത്തേകട്ടെ. ഇപ്രകാരം നമ്മൾ നിരന്തരം കർമ്മനിരതരായിരുന്ന് ജനങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കണം. ഞാനെപ്പോഴും പറയുന്നത് ഇതാണ്, ജനാധിപത്യമെന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് 5 വർഷത്തേക്ക് രാജ്യം ഭരിക്കുവാനുള്ള കോൺട്രാക്ട് നിങ്ങൾക്ക് തന്നു എന്നതല്ല സഹോദര, തീർച്ചയായുമല്ല. ജനാധിപത്യത്തിന് വോട്ട് ചെയ്യുക എന്നത് പ്രധാനമാണ്. എന്നാൽ ജനാധിപത്യത്തിന് മറ്റൊരുപാട് വശങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനം ജനപങ്കാളിത്തമാണ്. പിന്നെ ജനങ്ങളുടെ സ്വഭാവം, രീതി, പ്രകൃതി, ജനങ്ങളുടെ ചിന്ത. സർക്കാരുകൾ എത്രത്തോളം ജനങ്ങളുമായി ഇടപെടുന്നുവോ രാജ്യത്തിന്റെ കരുത്തും അത്രയും വർദ്ധിക്കും. ജനങ്ങളുമായുള്ള സർക്കാരുകളുടെ അടുപ്പമാണ് രാജ്യത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കുന്നത്. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള വിടവാണ് നമ്മുടെ നാശത്തിന് ആക്കം കൂട്ടുന്നത്. ഞാനെപ്പോഴും പ്രയത്നിക്കുന്നത് ജനപങ്കാളിത്തത്തോടെ തന്നെ രാജ്യം മുന്നേറാൻ വേണ്ടിയാണ്. അടുത്തിടെയാണ് എന്റെ സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയത്. ജനാധിപത്യത്തെക്കുറിച്ച് താങ്കൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ സർക്കാരിനെ ജനങ്ങളെക്കൊണ്ട് വിലയിരുത്തിക്കുന്നില്ല എന്നാണ് പുരോഗമന ചിന്താഗതിക്കാരായ കുറച്ച് ചെറുപ്പക്കാർ അഭിപ്രായപ്പെട്ടത്. ഒരു തരത്തിൽ അതിലൊരു വലിയ വെല്ലുവിളിയുടെ സ്വരമുണ്ടായിരുന്നു. അതെന്റെ മനസ്സിനെ ഒന്ന് ഉലച്ചു. എന്റെ കുറച്ച് മുതിർന്ന സുഹൃത്തുക്കളോട് ഞാൻ ഈ വിഷയം പങ്കുവച്ചു. എന്നാൽ ആദ്യ പ്രതികരണം അരുത് എന്നായിരുന്നു. താങ്കൾ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു റിയാക്ഷൻ. ഇന്ന് സാങ്കേതികവിദ്യ വല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും ചേർന്ന് ഗ്രൂപ്പുണ്ടാക്കി സാങ്കേതികവിദ്യയെ ദുരുപയോഗപ്പെടുത്തിയാൽ സർവേ എവിടെയെത്തുമെന്നറിയില്ല. അവർ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ എനിക്ക് തോന്നി, അങ്ങനെയല്ല, റിസ്ക് എടുക്കണം, ശ്രമിച്ചു നോക്കണം, കാണാം എന്ത് സംഭവിക്കുമെന്ന്. എന്റെ പ്രിയജനങ്ങളെ, എനിക്ക് വളരെ സന്തോഷം തോന്നി. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിവിധ ഭാഷയിലൂടെ ജനങ്ങളോട് എന്റെ സർക്കാരിനെ വിലയിരുത്തുവാൻ ഞാൻ ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരുപാട് സർവേകൾ നടക്കാറുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സർവേകൾ നടത്താറുണ്ട്. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സർവേകൾ, ജനസമ്മതിയുടെ സർവേകളും നടക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും സാമ്പിൾ സൈസ് അധികമുണ്ടാകാറില്ല. നിങ്ങളിൽ ഒരുപാട് പേർ rateMyGovernment.my.gov.in നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ 3 ലക്ഷം ആളുകൾ ഓരോ ചോദ്യത്തിനും ഉത്തരമെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ ആ 3 ലക്ഷം ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു. വളരെ ക്രിയാത്മകമായി ഇടപെട്ടതിനും സർക്കാരിനെ വിലയിരുത്തിയതിനും നന്ദിയുണ്ട്. ഞാനതിലെ ജയാപജയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അത് മാധ്യമപ്രവർത്തകർ തീർച്ചയായും ചെയ്തുകൊള്ളും. എന്നാലും അത് നല്ലൊരു പരീക്ഷണമായിരുന്നുവെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും. എനിക്കും വളരെ സന്തോഷം തോന്നിയ കാര്യമായിരുന്നു ഭാരതത്തിലെ എല്ലാ ഭാഷകളും സംസാരിക്കുന്നവരും ഓരോ മുക്കിലും മൂലയിലും താമസിക്കുന്നവരും പലതരം ചുറ്റുപാടുകളിൽ നിന്നുള്ളവരും ഇതിൽ ഭാഗഭാക്കുകളായി. ഏറ്റവുമധികം എന്നെ അതിശയിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു. ഭാരത സർക്കാരിൻ്റെ ഗ്രാമീണ റോസ്ഗാർ യോജന നടക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ വെബ്സൈറ്റുമുണ്ട്. ആ പോർട്ടലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതികരിച്ചത്. ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകളായിരുന്നു വളരെയധികം ക്രിയാത്മകമായ സംഭാവന നൽകിയത് എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. പ്രാഥമികമായി ഇത്തരത്തിലൊരു നിഗമനത്തിലാണ് ഞാൻ. അതെനിക്ക് കൂടുതൽ നല്ലതായി തോന്നി. നിങ്ങൾ കാണേണ്ടതാണ്, അങ്ങനെ ഒരു ദിവസമുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് June 26 ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ട ദിവസം. ഇതുമൊരു സമയമാണ്. ഇവിടെ ജനങ്ങൾ സ്വയം തീരുമാനിക്കുന്നു, സർക്കാർ ചെയ്യുന്നത് ശരിയാണോ, തെറ്റാണോ, നല്ലതാണോ, ചീത്തയാണോ എന്ന്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് താൽപ്പര്യം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നികുതി വളരെ വ്യാപകമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ നികുതി വെട്ടിപ്പ് തികച്ചും സ്വാഭാവികമായിരുന്നു. വിദേശ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കള്ളക്കടത്തും വളരെയധികം വർദ്ധിച്ചിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ സമയം മാറി വന്നു. ഇന്ന് നികുതിദായകരെ സർക്കാരിൻ്റെ നികുതി വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിലും പഴയ ശീലങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും ഒരു തലമുറയ്ക്ക് തോന്നുന്നത് സർക്കാരിൽ നിന്നും കുറച്ചകലം പാലിക്കുന്നതാണ് നല്ലത് എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിയമങ്ങളിൽ നിന്നും ഒളിച്ചോടി നാം നമ്മുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ വരുമ്പോൾ ആർക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കുവാൻ കഴിയും. എന്തിനാണ് നമ്മളങ്ങനെ ഒരു അവസരമുണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച് സർക്കാരിന് ശരിയായ വിവരങ്ങൾ നൽകിക്കൂടാ? പഴയതെന്തെങ്കിലുമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ? അത്തരത്തിലുള്ള എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിതരാകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആരുടെയെങ്കിലും പക്കൽ വെളിപ്പെടുത്താത്ത വരുമാനമുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഭാരത സർക്കാർ ഒരവസരം തരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നതിന് September 30 മുൻപായി ഒരവസരം. പിഴയൊടുക്കി അത്തരത്തിൽപ്പെടുന്ന ഭാരങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാം. ഒരു കാര്യത്തിൽ കൂടി എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയും. സ്വയമേവ തങ്ങളുടെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് വെളിപ്പെടുത്തുന്നവർക്ക് യാതൊരുവിധ തുടരന്വേഷണവും നേരിടേണ്ടി വരില്ല. ഇത്രയും പൈസ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോലും ചോദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു നല്ല അവസരമാണ്. ഈ സുതാര്യമായ ഏർപ്പാടിൻ്റെ ഭാഗമായി മാറിയാലും ഒപ്പം ജനങ്ങളോട് ഇതുകൂടി പറയുന്നു, ഈ അവസരം September 30 വരെ മാത്രമേയുള്ളൂ. ഇതിനി അവസാനത്തെ അവസരമായി കണക്കാക്കിയാലും. ഞാനിടയ്ക്ക് എൻ്റെ സാമാജികരോടും പറയാറുണ്ട്, September 30 ശേഷം ഏതെങ്കിലും ഒരു പൗരന് സർക്കാരിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല. എൻ്റെ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, September 30 ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ September 30 മുൻപ് തന്നെ നിങ്ങൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണം. സെപ്റ്റംബർ 30 ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും സ്വയം രക്ഷ നേടൂ. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്നെനിക്ക് ഈ കാര്യം മൻ കി ബാത്തിലൂടെ പറയേണ്ടതുണ്ട്. റവന്യൂ വിഭാഗം, ഇൻകം ടാക്സ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥ അധികാരികൾക്കുമൊപ്പം എനിക്ക് ഏതാനും ദിവസം ആശയവിനിമയം നടത്തുവാൻ അവസരം കൈവന്നിരിക്കുന്നു. അവരുമായി നടത്തിയ ആശയവിനിമയത്തിനിടയിൽ ഞാൻ അവരോട് തുറന്നു പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് നാം ഒരിക്കലും ജനങ്ങളെ ചൂഷകരോ കള്ളന്മാരോ ആയി കാണാൻ പാടില്ല എന്നതാണ്. നാം അവരെ വിശ്വാസത്തിലെടുക്കണം, അവർക്കൊപ്പം കൈകോർക്കാൻ തയ്യാറാകണം. ഒരുപക്ഷേ അവർ നിയമവ്യവസ്ഥയുമായി യോജിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അവർക്ക് ആവശ്യത്തിന് പ്രോത്സാഹനവും പ്രേരണയും നൽകി സ്നേഹത്തോടെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്. പരസ്പരം വിശ്വാസത്തിൻ്റേതായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് ആവശ്യം. നമ്മുടെ പെരുമാറ്റത്തിലൂടെ വേണം ഒരു മാറ്റം സൃഷ്ടിക്കേണ്ടത്. അതുണ്ടാവുകയും ചെയ്യും. നികുതിദായകരെ വിശ്വാസത്തിലെടുക്കണം. ഞാൻ വളരെ ആഗ്രഹത്തോടെ ഈ വക കാര്യങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദവുമായി പങ്കുവച്ചു. മാത്രവുമല്ല, എനിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത നമ്മുടെ നാട്ടുകാരോരോരുത്തർക്കും തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം വളരെ വേഗം പുരോഗതിയിലേക്ക് അടുക്കുമ്പോൾ നമ്മളും അതിനുവേണ്ട സംഭാവന ചെയ്തേ തീരുവെന്ന്. ഞങ്ങളുടെ ആശയവിനിമയത്തിനിടെ എനിക്കറിയുവാനായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. 125 കോടി ജനങ്ങളുള്ള ഈ ദേശത്ത് വെറും 1.5 ലക്ഷം ആളുകൾക്കാണ് അവരുടെ ടാക്സബിൾ ഇൻകം 50 ലക്ഷം രൂപയിലധികമെന്നത് നിങ്ങളിൽ ആരും തന്നെ വിശ്വസിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല. 1 കോടിയുടെയും 2 കോടിയുടെയുമൊക്കെ വലിയ മാളികകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവർ എങ്ങനെയാണ് 50 ലക്ഷം വരുമാന പരിധിയിൽ താഴെയാകുന്നത് എന്ന്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും എവിടൊക്കെയോ ചില പന്തികേടുകളുള്ളതായി. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഈ വരുന്ന സെപ്റ്റംബർ 30 ഇതിന് കാതലായ മാറ്റം ഉണ്ടായേ തീരൂ. സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുൻപ് തന്നെ ഈശ്വരതുല്യരായ നാട്ടുകാർക്ക് അവസരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, ഇത് നാം പൂഴ്ത്തിവെച്ച നമ്മുടെ വരുമാനം വെളിപ്പെടുത്തുവാനുള്ള സുവർണ അവസരമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സെപ്റ്റംബർ 30 ശേഷം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തരാകുവാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തെ ദരിദ്രരുടെ ക്ഷേമത്തെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് നിങ്ങളേവരും ഈ സുപ്രധാന പദ്ധതിയുമായി കൈകോർക്കണം. കാരണം സെപ്റ്റംബർ 30 ശേഷം നിങ്ങൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നത് എന്റെ ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർ രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള അവസരം തേടുകയാണിപ്പോൾ. ഞാനൊരിക്കൽ പാചകവാതക സബ്സിഡി ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ രാജ്യത്തെ 1 കോടിയിലധികം കുടുംബങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സബ്സിഡി ഉപേക്ഷിച്ചു. കണക്കിലധികം പൂഴ്ത്തിവയ്ക്കപ്പെട്ട വരുമാനമുള്ളവർക്ക് മുന്നിലും ഞാൻ ഇത്തരം ഒരു ഉദാഹരണം മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സ്മാർട്ട് സിറ്റി പരിപാടിയുടെ ഭാഗമായി പൂനെയിൽ പോയപ്പോൾ അവിടെ എനിക്ക് ശ്രീമാൻ ചന്ദ്രകാന്ത ദാമോദർ കുൽക്കർണിയുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും ഇടപെടാൻ അവസരം ലഭിച്ചു. ഞാൻ അവരെ വെറുതെ ഒന്ന് കാണുവാൻ മാത്രം വിളിപ്പിച്ചതായിരുന്നു. കാരണമെന്തെന്നല്ലേ, ചിലർ അവരുടെ കയ്യിലുള്ളത് ഒളിപ്പിച്ചു വയ്ക്കുവാൻ പെടാപ്പാടുപെടുന്നുണ്ടാവും. അവർക്ക് എൻ്റെ വാക്കുകൾ ഒരുപക്ഷെ പ്രേരണയാവുകയോ അല്ലാതിരിക്കുകയോ ചെയ്തോട്ടെ. എങ്കിലും ശ്രീമാൻ ചന്ദ്രകാന്ത കുൽക്കർണിയുടെ കാര്യം തീർച്ചയായും പ്രേരണാസ്പദമാണ്. അതിനുള്ള കാരണമെന്തെന്ന് നിങ്ങളും അറിയേണ്ടതുണ്ട്. ഈ ചന്ദ്രകാന്ത കുൽക്കർണി ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ്. സർക്കാർ ജീവനക്കാരനായിരുന്നു, ഇപ്പോൾ വിരമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പെൻഷനായി 16,000 രൂപയും ലഭിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിശയം തോന്നാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വരുമാനം മറച്ചുവെച്ച് പൂഴ്ത്തിവെച്ച് നികുതി അടയ്ക്കാൻ വിമുഖത കാട്ടുക എന്നത് സ്വാഭാവികമായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഞെട്ടലുണ്ടാക്കാവുന്ന ഒരു കാര്യവുമാണ് ചന്ദ്രകാന്ത കുൽക്കർണി എന്ന മനുഷ്യൻ നമുക്ക് മാതൃകയാവുന്നത്. അദ്ദേഹത്തിന് 16,000 രൂപ പെൻഷൻ കിട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം എനിക്കൊരു കത്തെഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, 16,000 രൂപ പെൻഷനിൽ നിന്നും എല്ലാ മാസവും 5,000 രൂപ സ്വച്ഛതാ അഭിയാന് വേണ്ടി സംഭാവന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മാത്രവുമല്ല, അദ്ദേഹം എനിക്ക് 52 ചെക്കും തന്നു. അതും പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണെന്ന് ഓർക്കണം. ഓരോ മാസവും ഓരോ ഡേറ്റഡ് ചെക്കാണ് അയച്ചത്. നമ്മുടെ രാജ്യത്തെ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം 16,000 രൂപയുടെ പെൻഷനിൽ നിന്നും 5,000 രൂപ സ്വച്ഛതാ അഭിയാന് വേണ്ടി അയച്ചുവെങ്കിൽ ഈ രാജ്യത്ത് നികുതി അടയ്ക്കാതെ ഒളിപ്പിച്ചു വയ്ക്കാൻ ആർക്കാണ് അധികാരം എന്നോർക്കണം. ചന്ദ്രകാന്ത കുൽക്കർണിയേക്കാൾ പ്രേരണാദായകമായ മറ്റെന്താണുള്ളത്? അദ്ദേഹം ഏവർക്കും പ്രേരണാ സ്രോതസ്സായി നിൽക്കുകയും ചെയ്യും. ഞാൻ ചന്ദ്രകാന്തജിയെ വിളിച്ചു വരുത്തി. അദ്ദേഹവുമായി മുഖാമുഖം മനസ്സ് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്തരത്തിൽ അസംഖ്യം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവാം. അവരെപ്പറ്റി യാതൊരു വിവരവും നമ്മുടെ മുന്നിലില്ല എന്ന് മാത്രം. എന്നാൽ ഇതാണ് മാതൃക. അവരാണ് യഥാർത്ഥ പൗരർ. അവരാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തി. അവരിലാണ് രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനം കുടികൊള്ളുന്നത്. 16,000 രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന വ്യക്തി 260,000 ചെക്കാണ് എനിക്ക് മുൻകൂറായി നൽകിയത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇതത്ര നിസ്സാരകാര്യമാണോ എന്ന്. വരൂ, നമുക്കും സ്വന്തം മനസ്സിനെ അല്പമൊന്ന് ആർദ്രമാക്കാം, സ്പർശിക്കാം, തലോടാം. അത്തരത്തിൽ നമുക്കും പുനർവിചിന്തനത്തിലേർപ്പെട്ട് നല്ല തീരുമാനത്തിലെത്താം. നമ്മുടെ യഥാർത്ഥ വരുമാനം തുറന്ന് പ്രഖ്യാപിക്കാൻ സർക്കാർ അവസരം നൽകിയിരിക്കുകയാണ്. ചന്ദ്രകാന്തജിയെ സ്മരിക്കാം. നമുക്കും ഈ പുണ്യപ്രവൃത്തികളിൽ പങ്കാളിയാകാം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഉത്തരാഖണ്ഡിലെ പൗഡി ഗഡ്വാളിൽ നിന്നും സന്തോഷ് നേഗി എന്നയാൾ ടെലിഫോണിലൂടെ തൻ്റെ ഒരു അനുഭവം ഞാനുമായി പങ്കുവച്ചു. അതിന്ന് ഞാൻ നിങ്ങളുടെ സമക്ഷം പറയുകയാണ്. ജലസംഭരണത്തെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം നിങ്ങൾക്കും പ്രയോജനപ്പെടാം. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അങ്ങയുടെ പ്രേരണയാൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ മഴക്കാലം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ 4 വിസ്താരമുള്ള ഏതാണ്ട് 250 ചെറിയ കുഴികൾ കളിക്കളത്തിന് സമീപമായി നിർമ്മിച്ചിരുന്നു. മഴവെള്ളം ഇവയിലേക്കൊഴുകി ജലം പാഴാകാതെ സംഭരിച്ചു നിർത്തുവാൻ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. ഇതുകാരണം കളിസ്ഥലം ചെളിക്കുണ്ടായതുമില്ല. കുട്ടികൾ അതിൽ പുതഞ്ഞ് അപകടം വരുത്തിവയ്ക്കുന്ന അവസ്ഥയ്ക്കും പരിഹാരമുണ്ടായി. മൈതാനത്തിൽ മഴ പെയ്ത് ഒഴുകി പാഴാകുമായിരുന്ന കോടിക്കണക്കിന് ലിറ്റർ ജലമാണ് ഇത്തരത്തിൽ സംഭരിച്ചത്. ഉത്തമമായ ഈ സന്ദേശം പങ്കുവച്ചതിൽ ശ്രീ സന്തോഷ്ജിയെ ഞാൻ അഭിനന്ദിക്കുന്നു. പൗഡി ഗഡ്വാൾ എന്ന പർവ്വതപ്രദേശത്ത് നടപ്പിലാക്കി വിജയിപ്പിച്ച ഈ പദ്ധതിയുടെ പേരിൽ താങ്കൾ എന്തുകൊണ്ടും പ്രശംസയ്ക്ക് അർഹനാണ്. എനിക്ക് വിശ്വാസമുണ്ട് ഓരോരുത്തരും മഴയുടെ സൗന്ദര്യം സന്തോഷം നുകരുമെന്ന്. എന്നാൽ ഈശ്വരൻ തന്ന വരദാനമാണ് മഴ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ അപാര സമ്പത്ത് നാം ശരിയായി ഉപയോഗിക്കണം. ഓരോ തുള്ളി ജീവജലവും സംരക്ഷിക്കാൻ ആവശ്യമായ പരിശ്രമത്തിലേർപ്പെടാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരണം. ഗ്രാമത്തിലെ ജലം ഗ്രാമത്തിലും നഗരത്തിലേത് അവിടെയും നമുക്കെങ്ങനെ സംഭരിച്ചു നിർത്താനാവും? ഭൂമിമാതാവിനെ റീചാർജ് ചെയ്യുന്നതിനു വേണ്ടി പെയ്തൊഴിയുന്ന ഈ ജലം എങ്ങനെ നമുക്ക് തടഞ്ഞ് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുവാനാകും? ജീവജലമുണ്ടെങ്കിൽ ഒരു നല്ല നാളെയുണ്ടാകും. ജീവന്റെ അടിസ്ഥാനം ജലം തന്നെ. നമ്മുടെ രാജ്യം മുഴുവൻ അത്തരത്തിലൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ സംസ്ഥാനത്തും ജലം സംഭരിക്കുവാൻ ആവശ്യമായി നിരവധി പരിശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജലം നമുക്ക് പ്രാപ്യമാണ്. അതൊരിക്കലും കൈവിട്ടു പോകരുത്, അപ്രാപ്യമാക്കരുത്. നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചു നിർത്താൻ എത്രമാത്രം ചിന്തയുണ്ടോ അത്രമാത്രം ജലസംഭരണത്തിനു വേണ്ടിയും ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കറിയാമല്ലോ 1922 എന്ന സംഖ്യ. ഇത് നിങ്ങളുടെ സ്മരണയുടെ ഭാഗമായി കഴിഞ്ഞല്ലോ. 1922 അഥവാ 1922. ഈ 1922 എന്ന നമ്പറിൽ നിങ്ങൾ മിസ്ഡ് കോൾ ചെയ്താൽ മൻ കി ബാത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ തന്നെ ഭാഷയിൽ കേൾക്കുവാൻ സാധിക്കും. നമ്മുടെ സൗകര്യപ്രദമായ സമയത്ത് സ്വന്തം ഭാഷയിൽ മൻ കി ബാത് കേട്ട് നമ്മുടെ രാജ്യത്തെ വികസന യാത്രയ്ക്ക് അനുഗുണമായ സംഭാവന നൽകാൻ നിങ്ങൾ ഓരോരുത്തരും സർവാത്മന മനസ്സുവയ്ക്കുക, മുന്നോട്ട് വരിക. എന്റെ എല്ലാ പ്രിയപ്പെട്ട ദേശവാസികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.